2021 March 14 ഞായർ, വാരാന്ത്യ കൗമുദി 1 പേജിൽ നിന്ന്. നക്സൽ വർഗീസ് ഇവിടെ ജീവിക്കുന്നു. തിരുനെല്ലിക്കാട്ടിൽ വെടിയേറ്റ് മരിച്ച അടിയൂരുടെ പെരുമൻ വർഗീസിന്റെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരമായി 50 ലക്ഷം രൂപ നൽകാൻ സംസ്ഥാന സർക്കാർ ഈ അടുത്താണ് തീരുമാനിച്ചത്. വർഗീസിന്റെ ഓർമ്മകൾ ഇന്നും ഇരമ്പുന്ന തിരുനെല്ലിക്കാട്ടിലൂടെ കുടുംബാംഗങ്ങളുടെ മനസ്സിലൂടെ ഒരു യാത്ര. ഫീച്ചർ തയ്യാറാക്കിയത് പ്രദീപ് മാനന്തവാടി. തിരുനെല്ലി വീരേതിഹാസം രചിച്ച സമരങ്ങളുടെ ചരിത്ര ഭൂമികയാണ്. മണ്ണിലധ്വാനിക്കുന്ന അടിസ്ഥാന വർഗത്തിന്റെ വിയർപ്പുചാലുകൾ കരുത്തേകിയ മണ്ണ്, കളകളഗാനം പാടിയൊഴുകുന്ന കാളിന്തിയും തലയെടുപ്പോടെ നിൽക്കുന്ന ബ്രഹ്മഗിരിയും എല്ലാത്തിനും മൂകസാക്ഷിയാണ്. കാതോർത്താൽ ഒരു വെടിയൊച്ച മുഴങ്ങുന്നുവോ എന്ന് തോന്നും. കാളിന്തിയുടെ ഓരത്തുള്ള വിശാലമായ വയൽവരമ്പിലൂടെ അന്ന് ആ മനുഷ്യനെ കൈകൾ പുരകിൽ നിന്ന് കെട്ടിയ നിലയിൽ പിടിച്ചുകൊണ്ടുപോകുന്നത് കണ്ടവർ ഏറെയുണ്ട്. ആദിവാസികളായ ചമ്പരനും കരിമ്പനും ഗോണിയും ചോമൻ മൂപ്പനും മാത്രമല്ല, നാട്ടിലെ പൗരപ്രമുഖരായ പ്രഭാകരൻ നായരും അച്യുത വാര്യരും എല്ലാം അക്കൂട്ടത്തിൽ പെടും. മണിക്കൂറുകൾ അധികമായില്ല, പിന്നെ അങ്ങ് കൂമ്പാരക്കൂനയിൽ നിന്ന് കേട്ടത് ഒരു വെടിയൊച്ചയാണ്. അന്നും പറന്നു കുറെ പക്ഷികൾ ഭീതിയോടെ 4 ദിക്കുകളിലേക്കും. അടിയോരുടെ പെരുമന്റെ ശ്വാസം നിലച്ച ദിവസം 1970 February 18. നക്സലൈറ്റ് നേതാവ് എ വർഗീസ് രക്തസാക്ഷിയായിട്ട് 51 വർഷമായി. വർഗീസിനെ പോലീസ് കൊലപ്പെടുത്തിയതാണെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് ബന്ധുക്കൾ നഷ്ടപരിഹാരം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. സർക്കാരിന് നിവേദനം നൽകണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. തുടർന്ന് അവർ നൽകിയ നിവേദനം പരിശോധിച്ചാണ് സർക്കാർ നഷ്ടപരിഹാരം തീരുമാനിച്ചത്. ഈ തുക വർഗീസ് മുന്നോട്ട് വെച്ച ആശയപൂർത്തീകരണത്തിന് ഉതകുന്ന വിധത്തിൽ സ്മരണ നിലനിർത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്താനായുള്ള തീരുമാനത്തിലാണ് കൂടപ്പിറപ്പുകളായ അരീക്കാട്ട് എ തോമസ്, എ ജോസഫ്, എ മറിയക്കുട്ടി, എ ചിന്നമ്മ എന്നിവർ. 10ാം ക്ലാസ്സിന് ശേഷം വീട് വിട്ടുപോയ സഹോദരനെ കുറിച്ചുള്ള മങ്ങിയ ഓർമ്മകൾ ഇപ്പോഴും ഇവരുടെ കൂടെയുണ്ട്. പുൽത്തൈല കൃഷിയാണ് അച്ഛൻ അരീക്കാട്ട് വർക്കിക്ക്. കുറെ തൊഴിലാളികൾ അന്ന് വീട്ടിലുണ്ടായിരുന്നു. ഇവരുടെ ക്ഷേമം ചോദിച്ചറിയും. കൂലി നൽകുന്നതിൽ അച്ഛൻ പിശുക്ക് കാട്ടിയാൽ തന്നോട് പറയണമെന്ന് വർഗീസ് തൊഴിലാളികളോട് ആവശ്യപ്പെട്ടിരുന്നു. 1968 പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്ത പത്രത്തിൽ വായിച്ചപ്പോഴാണ് വർഗീസ് വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന് വീട്ടുകാർ ആദ്യമായി അറിയുന്നത്. വർഗീസിന്റെ തുടർ ജീവിതം പലരും പങ്കുവച്ചതും പറഞ്ഞതുമായ ജീവിതത്തിന്റെ ബാക്കിയാണ് ഇവരുടെ മനസ്സിലുള്ളത്. സർക്കാർ നൽകുന്ന തുക ഉപയോഗിച്ച് വർഗീസ് സ്മാരക ട്രസ്റ്റിന്റെ കൈവശമുള്ള ഭൂമിയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താൻ കൂടിയാലോചന നടത്തുന്നുണ്ട്. വർഗീസ് മുന്നോട്ട് വെച്ച അടിസ്ഥാന വിഭാഗത്തിന്റെ ഉന്നമനം എന്ന ലക്ഷ്യത്തിലെത്താനും പഠന വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുത്താനും കഴിയുന്ന വിധത്തിലായിരിക്കും തുക വിനിയോഗിക്കുകയെന്നും അവർ പറയുന്നു. എനിക്ക് വെടിവച്ച് കൊല്ലേണ്ടി വന്നതാണ്. തിരുനെല്ലിയിലെ കാടിന്റെ മക്കൾക്ക് അത് മറക്കാനാകില്ല. അവരുടെ ഹൃദയതാളമാണ് ആ മരണത്തോടെ നിലച്ചത്. കാടിന്റെ മക്കൾക്ക് വേണ്ടി ജീവിതം ബലിയർപ്പിച്ച മനുഷ്യൻ വർഗീസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തിരുനെല്ലിയിലെ ആദിവാസി മൂപ്പന്മാരും പെരുമാട്ടികളും ആവേശം കൊള്ളും. അതൊരു വികാരമാണ്, രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വർഗവികാരം. പച്ചയ്ക്ക് ഒരു മനുഷ്യനെ കൈയും കണ്ണും കെട്ടി പിടിച്ചുകൊണ്ടുപോയി അതിക്രൂരമായി വെടിവെച്ച് കൊന്നിട്ട് ഭരണകൂടം നുണ പ്രചരിപ്പിച്ചു, വർഗീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടുവെന്ന്. നിറം പിടിപ്പിച്ച നുണയെന്ന് അന്നേ എഴുത്തും വായനയും അറിയാത്ത കാടിന്റെ മക്കൾ പറഞ്ഞു, പിന്നെയും പറഞ്ഞുകൊണ്ടേയിരുന്നു. അവരുടെ ശബ്ദം തിരുനെല്ലിക്കാടിന് പുറത്തേക്ക് പോകാതിരിക്കാൻ ഭരണകൂടം ആവുന്നതൊക്കെ ചെയ്തു. സത്യം എത്രനാൾ മൂടിവെക്കാൻ പറ്റും? വെടിവെച്ച് കൊല്ലാൻ നിർബന്ധിക്കപ്പെട്ടവന് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റില്ലെന്ന് വന്നു. ഉറക്കം നഷ്ടപ്പെട്ട എത്രയോ രാത്രികൾ ഒടുവിലൊന്ന് കിടന്നുറങ്ങാൻ വേണ്ടി ആ സത്യം CRPF കോൺസ്റ്റബിളായ രാമചന്ദ്രൻ നായർക്ക് വെളിപ്പെടുത്തേണ്ടി വന്നു. വർഗീസ് ഏറ്റുമുട്ടലിലല്ല കൊല്ലപ്പെട്ടത്, ഉദ്യോഗസ്ഥരുടെ നിർബന്ധപ്രകാരം തനിക്ക് വെടിവെച്ച് കൊല്ലേണ്ടി വന്നതാണ്. ജീവിതം തേടി കുടിയേറ്റം. വയനാട് ജില്ലയിലെ വെള്ളമുണ്ട ഒഴുക്കൻമൂലയിൽ അരീക്കാട്ട് വർഗീയുടെയും റോസയുടെയും 6 മക്കളിൽ 2ാമനാണ് വർഗീസ്. എറണാകുളം ജില്ലയിലെ കിഴക്കേ വാഴക്കുളത്തിനടുത്ത ആവോലി ഗ്രാമത്തിലായിരുന്നു തറവാട്. ജീവിക്കാൻ വേണ്ടി 1948 കാലഘട്ടത്തിൽ വയനാട്ടിലേക്ക് കുടിയേറി. വർക്കിയുടെ സഹോദരിയുടെ ഭർത്താവ് എരമംഗലത്ത് ജോസഫ് വൈദ്യർ ഇവിടെ നേരത്തെ കുടിയേറിയിരുന്നു. വെള്ളമുണ്ടയിൽ ഇടത്തിൽ മൂപ്പിളൻ നായർ എന്ന ജന്മിയുടെ 60 ഏക്കർ ഭൂമി ഏക്കറിന് 100 രൂപ മാനുഷം കൊടുത്തത് മാനുഷമില്ലാതെ എന്ന് പറഞ്ഞ് മറുപാട്ട ചാർത്ത് പ്രകാരം ഏറ്റുവാങ്ങി. അങ്ങനെ ചെറ്റക്കുടൽ കെട്ടി താമസം തുടങ്ങി. കുന്നുംമലയും വെട്ടിത്തെളിച്ചു. തെരുവ് കൃഷിയാണ് ആദ്യം ചെയ്തത്. പട്ടിണിയും ദാരിദ്ര്യവും കൊടികുത്തി വാണ കാലം. വാഴക്കുളം സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വർഗീസ് വയനാട്ടിലേക്ക് വരുന്നത്. വെള്ളമുണ്ട AUP സ്കൂളിലായിരുന്നു പ്രൈമറി വിദ്യാഭ്യാസം. 7ാം ക്ലാസ്സിന് ശേഷം മാനന്തവാടിയിലെ ഗവൺമെന്റ് ഹൈസ്കൂളിൽ 8ാം തരത്തിൽ ചേർന്നു. അവിടെ 1960 സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ യൂണിറ്റ് സ്ഥാപിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞതോടെ പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റായി മാറി. വർഗീസിനെ കർഷകനോ വൈദികനോ ആയി കാണണമെന്നായിരുന്നു വീട്ടിലെ തീരുമാനം. എന്നാൽ ഇത് രണ്ടും വർഗീസ് സ്വീകരിച്ചില്ല. സർക്കാർ ജോലിക്ക് ശ്രമിക്കാൻ ഒടുവിൽ തീരുമാനമായി. അതിനായി ടൈപ്പ്റൈറ്റർ പഠിക്കാൻ തീരുമാനിച്ചു. മാനന്തവാടിയിലെ കമ്മ്യൂണിസ്റ്റുകാരൻ ഗോവിന്ദൻ മാസ്റ്റർ ഒരു കത്ത് നൽകി. അതുമായി വർഗീസ് കണ്ണൂരിലേക്ക്. അവിടെ പാർട്ടി ഓഫീസിൽ ചെന്നു. അവിടെയുള്ള ടൈപ്പ്റൈറ്ററിൽ കൊട്ടിപ്പടിച്ചു. പാർട്ടി യോഗങ്ങളിലെ മിനിറ്റ്സ് തയ്യാറാക്കൽ, അവയുടെ കോപ്പിയെടുത്ത് താഴെ കമ്മിറ്റികൾക്ക് അയക്കലുമൊക്കെയായി ജോലി. പാർട്ടി ഓഫീസിൽ വരുന്ന സംസ്ഥാന നേതാക്കൾക്ക് താമസ സൌകര്യം ഒരുക്കുന്നതും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതും വർഗീസ് ആയിരുന്നു. ഓഫീസ് സെക്രട്ടറി എന്ന നിലയിൽ ഏറെ തിളങ്ങി. അങ്ങനെ നല്ലൊരു കമ്മ്യൂണിസ്റ്റായി. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർപ്പിന് ശേഷം CPMന്റെ മുഖ്യപ്രവർത്തകനായി മാറി. CPM ജില്ലാ സെക്രട്ടറിയായിരുന്ന MV രാഘവനാണ് വർഗീസിനെ മാനന്തവാടിയിലെ പാർട്ടി ഓഫീസിലേക്ക് അയക്കുന്നത്. ഇവിടെ എത്തിയ വർഗീസ് വീട്ടിലെത്തുകയോ കുടുംബവുമായി ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല. അവിടെ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകി. ആദിവാസികളെ അടിമപ്പണി ചെയ്യിപ്പിക്കുന്ന ജന്മിമാർക്കെതിരെയുള്ള സമരം ശ്രദ്ധയാകർഷിച്ചു. പാവപ്പെട്ടവർക്ക് വേണ്ടിയായിരുന്നു വർഗീസിന്റെ ജീവിതം. അടിസ്ഥാന വർഗത്തെ ചൂഷണം ചെയ്യുന്നത് സഹിച്ചിരുന്നില്ല. അധികം വൈകാതെ വർഗീസ് നക്സലൈറ്റ് പ്രസ്ഥാനത്തിലേക്ക് ചേക്കേറി. ഇതിനിടെ നിരവധി ആക്ഷനുകളിൽ പങ്കെടുത്തു. ജന്മിയും പുരോഹിത ബ്രാഹ്മണനുമായ വാസുദേവാണ്ടികയും പലിശക്കാരൻ ചേക്കുവും കൊല്ലപ്പെട്ടു. തിരുനെല്ലി വനം പോലീസ് വളഞ്ഞു. ഒടുവിൽ തിരുനെല്ലി വനത്തിലെ കൂമ്പാരക്കുനയിൽ ധീരരക്തസാക്ഷിയായി ആ ജീവിതം അസ്തമിച്ചു. മിസ്റ്റർ മേനോൻ നിങ്ങളുടെ തോൽബാഗ് ചുമന്ന പയ്യനെയാണ് വെടിവെച്ചു കൊന്നത്. കാട്ടിലൂടെയുള്ള അതികഠിനമായ യാത്ര, ഏറെ അവശയായ തന്നെ പലപ്പോഴും ആശ്വസിപ്പിക്കുകയും തനിക്ക് സംരക്ഷണ വലയം തീർക്കാൻ മറ്റു മുതിർന്ന സഖാക്കളോടൊപ്പം വർഗീസ് തയ്യാറായെന്ന് KAJITH ഓർക്കുന്നു. അന്ന് എനിക്ക് 19 വയസ്സ്. വിപ്ലവത്തിന്റെയും അടിമത്ത വ്യവസ്ഥയ്ക്കെതിരെ സന്ധീല സമരത്തിന്റെയും നാളുകൾ. മുഴുവൻ സമൂഹത്തിലെയും നന്മയുടെയും പ്രതീകമായിരുന്നു സഖാവ് വർഗീസ്. ഇന്നും ആ നല്ല ഓർമ്മകൾ മനസ്സിൽ തികട്ടുന്നു, അജിത പറഞ്ഞു. 1970 മാർച്ചിൽ കേരള നിയമസഭയിൽ നടന്ന ബജറ്റ് സമ്മേളനം. സമ്മേളനം ആരംഭിച്ച ദിവസം തന്നെ വർഗീസ് കൊല്ലപ്പെട്ടത് സംബന്ധിച്ച് KPR ഗോപാലൻ തുറന്നടിച്ചു. മുഖ്യമന്ത്രി CA അച്യുത മേനോനോട് അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ മേനോൻ, അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾ പലപ്പോഴായി കണ്ണൂരിൽ വന്നപ്പോഴൊക്കെ താങ്കളെ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിച്ചതും വീർത്ത താങ്കളുടെ തോൽബാഗ് വണ്ടിയിൽ നിന്നെടുത്ത് ചുമന്നു നടന്നതുമായ ആ പയ്യനെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ CH മുഹമ്മദ് കോയ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവ്. വയനാട്ടിൽ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് അക്കാലത്ത് കൂലി സമ്പ്രദായം ഇല്ലായിരുന്നു. വേലയ്ക്ക് നിശ്ചിത സമയവും. ജോലിക്കിടെ ഉച്ചയ്ക്ക് 2 സേർ നെല്ല് കൊടുക്കും. അത് കുടിയിൽ കൊണ്ടുപോയി കുത്തി അരിയാക്കി കഞ്ഞി വെച്ച് കുടിക്കണം. വീണ്ടും ജോലിക്കിറങ്ങണം. നേരം ഇരുട്ടും വരെ ജോലി. ജന്മിമാർ വള്ളിയൂർക്കാവ് ഉത്സവചന്തയിൽ വെച്ചാണ് ആദിവാസികളെ അടിമകളായി ജോലിക്കെടുത്തിരുന്നത്. ആദിവാസി സ്ത്രീകൾക്ക് 4 രൂപയും പുരുഷന്മാർക്ക് 2 രൂപയുമാണ് അന്നത്തെ അടിമവില. അടുത്ത വർഷത്തെ ഉത്സവം വരെ ജന്മിമാർക്ക് ഇവർ കീഴ്പ്പെടണം. 5 പൂതി നെല്ല് കുണ്ടലായി കൊടുത്തുകൊണ്ട് 1 വർഷത്തെ എല്ലാ കണക്കുകളും തീർക്കും. കുണ്ടൽ വർദ്ധിപ്പിക്കുന്നതിനായി പല സ്ഥലങ്ങളിലും സമരം നടന്നു. ഇതാണ് വയനാട്ടിലെ ആദ്യത്തെ അവകാശ സമരവും. AKG ഇടയ്ക്കിടെ വയനാട്ടിൽ വരും. വർഗീസിന് അതൊരു ആവേശമായിരുന്നു. ഈ സമയത്താണ് നക്സൽ ബാരി സമരം ഉയർന്നു വരുന്നത്. CPM മാനന്തവാടി മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്നു വർഗീസ്. കണ്ണൂർ ജില്ലാ CPM കമ്മിറ്റി മാനന്തവാടി കാട്ടിക്കുളത്ത് സംഘടിപ്പിച്ച വോളണ്ടിയർ പരിശീലന ക്യാമ്പിൽ നിന്നാണ് ക്യാപ്റ്റനായ വർഗീസ് ഏതാനും സഖാക്കൾക്കൊപ്പം വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഇറങ്ങിപ്പോകുന്നത്. ഇരമ്പുന്ന ഓർമ്മകളുടെ ഫെബ്രുവരി. 1938 February 19 വർഗീസിന്റെ ജനനം. മരണം 1970 February 18. നീ എന്നെ ഒറ്റുകൊടുത്തതല്ലേ നായരെ. താൻ ഒളിവിൽ കഴിഞ്ഞ ശിവരാമൻ നായരുടെ വീട് പോലീസ് വളഞ്ഞപ്പോൾ വീടിനകത്ത് നിന്ന് വർഗീസ് പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു. പോലീസ് കോൺസ്റ്റബിൾ രാമചന്ദ്രൻ നായരാണ് ഇതേക്കുറിച്ച് പിന്നീട് പറഞ്ഞത്. 3 ആറ്റുപുഴക്കാരനായിരുന്നു ശിവരാമൻ നായർ. വർഗീസിനെ അകത്താക്കി വാതിൽ പുറത്തുനിന്ന് പൂട്ടി ശിവരാമൻ നായർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. നീട്ടിപ്പിടിച്ച തോക്കുകളുടെയും പിസ്റ്റളിന്റെയും നടുവിൽ മന്ദഹസിച്ചായിരുന്നു വർഗീസിന്റെ നിൽപ്പ്. കൈകൾ പിറകിൽ കൂട്ടിക്കെട്ടി യാത്ര തിരിച്ചപ്പോഴും ഇയാൾ വർഗീസാണോ എന്ന കാര്യം തീർച്ചയില്ലായിരുന്നുവെന്ന് രാമചന്ദ്രൻ നായർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. വിപ്ലവകാരികൾ കൊല ചെയ്ത ചേക്കുവിന്റെ ഭാര്യയോട് ഇയാളെ അറിയുമോ എന്ന ചോദ്യത്തിന് വർഗീസ് ചേട്ടനല്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് വിശ്വാസം വന്നത്. പിടികൂടിയ വർഗീസിനെയും കൊണ്ട് ജീപ്പിൽ മാനന്തവാടിക്ക് തിരിച്ചു. കാട്ടിക്കുളത്തെത്തിയപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം വീണ്ടും തിരുനെല്ലിയിലേക്ക്. തോർത്തുമുണ്ടുകൊണ്ട് വർഗീസിന്റെ കണ്ണ് കിട്ടി. ചോദ്യം ചെയ്യലിൽ ചേക്കുവിനെയും വാസുദേവാടികയെയും പുൽപ്പള്ളി കുറ്റിയടി തുടങ്ങിയ എല്ലാ നക്സൽ പ്രവർത്തനങ്ങളും വർഗീസ് സമ്മതിച്ചു. അന്നത്തെ തിരുനെല്ലി CRP ക്യാമ്പിന്റെ ഇൻചാർജായിരുന്ന NV പീഡികയിലിന്റെ നേതൃത്വത്തിലായിരുന്നു ഓപ്പറേഷൻ. പിടികൂടിയ ദിവസം കള്ളത്തോക്കുപയോഗിച്ച് വർഗീസിനെ കൊല്ലാൻ DIG വിജയൻ നിർബന്ധിച്ചു. വഴങ്ങില്ലെന്ന് കണ്ടപ്പോൾ ഭീഷണിപ്പെടുത്തി. കൃത്യം 6:55 മേലുദ്യോഗസ്ഥന്റെ നിർബന്ധത്തിന് വഴങ്ങി ഇടതു നെഞ്ചിൽ നിറയൊഴിച്ചു. മാവോയിസ്റ്റ് ഐക്യം സിന്ദാബാദ്, വിപ്ലവം ജയിക്കട്ടെ എന്ന മുദ്രാവാക്യം മുഴക്കിയായിരുന്നു ആ പ്രാണൻ പിരിഞ്ഞുപോയതെന്നുമായിരുന്നു പിന്നീട് രാമചന്ദ്രൻ നായരുടെ വെളിപ്പെടുത്തൽ.